ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
രണ്ടായിരത്തി 2018 ഡിസംബർ 31 ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് സ്പെഷ്യൽ ന്യൂസ് പറഞ്ഞത് ഉള്ളുകൊണ്ടും ഉള്ളതുകൊണ്ടും സംതൃപ്തമാവട്ടെ 2019 എന്നായിരുന്നു. ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കുന്നവരും ഒരു സമ്പാദ്യവുമില്ലാതെ സംതൃപ്തരാകുന്നവരുമുണ്ട്. അവരെ നിരാശരാക്കാൻ നമുക്കെന്നല്ല ഒരു സാഹചര്യത്തിനും സാധിക്കില്ല. സന്തോഷമുണ്ടാകാൻ കാത്തിരിക്കേണ്ട, ഉള്ളിലുള്ള ഉള്ളതിലുള്ള സന്തോഷം കണ്ടെത്താം. 2019 അങ്ങനെ സംതൃപ്തി നിറയട്ടെ. വാസ്തവത്തിൽ ഈ ആണ്ടറുതി കണക്കെടുപ്പ് നടത്തുമ്പോൾ അങ്ങനെ ഉള്ളുകൊണ്ടും ഉള്ളതുകൊണ്ടും സംതൃപ്തി നിറയ്ക്കാൻ നമുക്കായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിക്കാൻ കിട്ടിയ നിമിഷങ്ങളൊക്കെ പ്രയോജനപ്രദമായി ജീവിക്കാൻ സാധിച്ചോ എന്നുകൂടി പുനർവിചിന്തനം നടത്താൻ കഴിഞ്ഞാൽ നന്ന്. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ ദിനവും പ്രയോജനപ്രദമാക്കി മാറ്റാൻ സാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നാം ഒരു ചോദ്യം ചോദിക്കും, ഒരു സെക്കൻഡിന് എന്ത് വില, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എന്ത് സാധിക്കാൻ എന്നൊക്കെ. ഉള്ളിലിരുന്ന് ആ ചോദ്യം ചോദിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ നമ്മൾ, പലതും പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ തന്നെ. ആ ആളോട് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കണം, ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ അപകടത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട ആളോട് ചോദിക്കാൻ. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മാത്രം ജീവൻ തിരിച്ചുകിട്ടിയ അനേകരുണ്ട്. അവർക്ക് പറഞ്ഞു തരാനാവും ആ ഒരു സെക്കൻഡിന്റെ വില. ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ട്രെയിനോ ബസ്സോ എന്തിന് വിമാനം പോലും നഷ്ടപ്പെട്ട ആളുണ്ടാവില്ലേ? അവരോട് ചോദിക്കണം, അവർ പറയും ഒരു മിനിറ്റിന്റെ വില എന്തെന്ന്. ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റിയിരിക്കുന്ന, തന്റെ വരുമാനം കൊണ്ട് വിശപ്പകറ്റുന്ന ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ പേർന്ന ഒരു ദിവസവേതന തൊഴിലാളിയോട് ചോദിക്കണം, അയാൾ പറയും ഒരു ദിവസത്തിന്റെ വില. ഒരു മാസത്തിനെന്ത് വില എന്നറിയണമെങ്കിൽ അകാല പിറവിക്ക് ജന്മം കൊടുത്ത ഒരു അമ്മയോട് ചോദിക്കണം. ഇനി ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷപരീക്ഷയ്ക്ക് തോറ്റ വിദ്യാർത്ഥിയോട് ചോദിക്കണം, അവൻ പറയും ആ ഒരു വർഷം നഷ്ടമായതുകൊണ്ടുണ്ടായ വേദന. അവസാനമായി ഒന്നുകൂടിയുണ്ട്, ഒരു നിമിഷത്തിന്റെ ചെറിയൊരു അംശം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരിച്ചറിയണമെങ്കിൽ ഒളിമ്പിക്സിലെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ച താരത്തോട് ചോദിച്ചാൽ മതിയാവും. വെറും മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ തനിക്ക് സ്വർണം ലഭിക്കാതെ പോയതിന്റെ സങ്കടം അയാൾ പറയും. വാസ്തവത്തിൽ ഒരു ബാങ്ക് ഡെപ്പോസിറ്റാണ് ഈ സമയം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? ഇങ്ങനെ വിചാരിച്ചു നോക്കൂ, ദിവസവും 86,400 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ആരോ നിക്ഷേപിക്കുന്നു. ഒരു കണ്ടീഷനുള്ളത് അതത് ദിവസവും നിക്ഷേപിക്കുന്നത് അതാത് ദിവസം ഉപയോഗിച്ച് തീർക്കണം, അടുത്ത ദിവസത്തേക്ക് ക്യാരി ഓവർ ചെയ്യില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അന്നന്ന് തന്നെ പണം പിൻവലിച്ച് ഉപയോഗിക്കും, അതിനൊരു ഉപേക്ഷയും വിചാരിക്കില്ല. വാസ്തവത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതാണ് ടൈം അഥവാ കാലം. എല്ലാ ദിവസവും 86,400 സെക്കൻഡ് അതിലേക്ക് നിക്ഷേപിക്കുന്നു. അത് നേരാവണ്ണം ഉപയോഗിക്കാൻ നമുക്കാവുന്നുണ്ടോ? 2019 ജനുവരി 1 മുതൽ ഇന്ന് ഈ ഡിസംബർ 31 വരെ ദിവസവും നമുക്ക് കിട്ടിയ 86,400 സെക്കൻഡുകൾ നമ്മൾ എന്ത് ചെയ്തു? ശരിയാവണ്ണം വിനിയോഗിച്ചോ? ആലോചിക്കേണ്ട സമയമാണിത്. ഇല്ലെങ്കിൽ 2020 മുതൽ നേരാവണ്ണം വിനിയോഗിക്കേണ്ടതുണ്ട്. കാരണം അക്കൗണ്ടിൽ ഇന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇന്നലത്തേത് ക്യാരി ഓവർ ചെയ്യില്ല, നാളെ എന്നുള്ളത് ഉറപ്പുമില്ല. അതുകൊണ്ട് ആ 86,400 സെക്കൻഡുകൾ പ്രയോജനപ്രദമാക്കാം എന്നുറപ്പുവരുത്തണം. എങ്ങനെയാണ് പ്രയോജനപ്രദമാക്കേണ്ടത് എന്നത് വേറൊരു ചോദ്യമാണ്. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങേണ്ട സമയം അടുത്തപ്പോൾ 2 ശിഷ്യന്മാർ ഗുരുവിനെ സമീപിച്ച് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ദക്ഷിണയായി തരേണ്ടത്? ഗുരു പറഞ്ഞു, നമ്മുടെ ഗുരുകുലത്തിന് പുറത്തുള്ള വനത്തിൽ പോയി ഉപയോഗശൂന്യമായ ഏതാനും കരിയിലകൾ കൊണ്ടുവരണം. ഇത്ര തുച്ഛമായ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടത് കേട്ട് അവർ വിസ്മയഭരിതരായി. അവർ ഗുരുവിന്റെ കൽപ്പന അനുസരിക്കാനിറങ്ങി. ആദ്യം ഒരു വൺമരത്തിന് കീഴെ അടിഞ്ഞുകിടക്കുന്ന കരിയിലകൾ ശേഖരിച്ചുകൊണ്ടിരിക്കെ ഒരു കർഷകൻ ഓടിയെത്തിയിട്ട് പറഞ്ഞു, ദയവായി അവ അവിടേക്കിട്ടേക്കുക, ഞാൻ അവ കൊണ്ടുപോവുകയാണ്, അതിന്റെ ചാരമാണ് എന്റെ വിളവിന്റെ അടിസ്ഥാനം. ശിഷ്യന്മാർ അവിടെ നിന്ന് വനത്തിന്റെ മറ്റൊരു ദിശയിലേക്ക് പോയപ്പോൾ അവിടെ 3 സ്ത്രീകൾ ഉണക്ക ഇലകൾ കൂടകളിൽ ശേഖരിക്കുന്നതാണ് കണ്ടത്. ഇവ കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് പ്രയോജനം എന്ന് അവർ ചോദിച്ചപ്പോൾ ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, തണുപ്പിൽ തീ കായാനും വസ്ത്രങ്ങൾ അലക്കാനുള്ള വെള്ളം ചൂടാക്കാനും ഇത് പറ്റും. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ ഈ ഇലകൾ കൊണ്ട് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഇലപ്പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിന്റെ വക ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു വൈദ്യനാണ്, ഇവ കൊണ്ട് മരുന്നുണ്ടാക്കി അനവധി അസുഖങ്ങൾ അദ്ദേഹം മാറ്റുന്നു. തുടർന്ന് അവർ കുറെ കൂടി വനത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് കടന്നു. ഒരു കൂറ്റൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൂടിക്കിടക്കുന്ന കരിയിലകൾ അവർ കണ്ടു. അവർ നോക്കി നിൽക്കെ ഒരു കിളി പറന്നുവന്ന് ഒരില കൊത്തിയെടുത്ത് പറന്നുപോയി. അടുത്തൊരു വൃക്ഷശിഖരത്തിൽ ഉണക്കപ്പുല്ലുകളും ഇലകളും ഉപയോഗിച്ച് കിളി തന്റെ കൂട് പണിയുകയായിരുന്നു. ഒടുവിൽ നിരാശരായി അവർ ഗുരുകുലത്തിലേക്ക് മടങ്ങാൻ തീർച്ചയാക്കി. അപ്പോൾ ഒരു കുളത്തിൽ ഒരു കരിയില പൊങ്ങിക്കിടക്കുന്നു. ആർക്കും വേണ്ടാത്തൊരു കരിയില, അവർ വിചാരിച്ചു. അവരതെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ രണ്ടുറുമ്പുകൾ അതിൽ സഞ്ചരിക്കുന്നതാണ് കണ്ടത്. ഈ കരിയില ഞങ്ങൾക്ക് അപകടരക്ഷയ്ക്കുള്ള വഞ്ചിയാണ് എന്നവർ പറയുന്നു എന്ന് തോന്നത്തക്ക വിധം അവ മുഖമുയർത്തി അവരെ നോക്കി. തങ്ങളുടെ നിക്ഷ്മലമായ പരിശ്രമം ഉപേക്ഷിച്ച് അവർ ഗുരുകുലത്തിൽ തിരിച്ചെത്തി. ഗുരുവിനോട് പറഞ്ഞു, ഗുരുദേവ, ഒരു കരിയില പോലും ഉപയോഗമില്ലാത്തതായി കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അങ്ങ് മാപ്പ് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച ഗുരുദക്ഷിണ ഇതുതന്നെയാണ്. ഇന്ന് നിങ്ങൾ വലിയൊരു അറിവ് നേടിയിരിക്കുന്നു. നിസാരമെന്ന് പുറമേ തോന്നുന്ന ഒരു ഇല പോലും മനുഷ്യനും പക്ഷിക്കും ചെറുജീവികൾക്കുമൊക്കെ മഹത്തായ പ്രയോജനമുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ നന്മയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതെത്രയധികം വിലയേറിയതായിരിക്കും എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതുകൊണ്ട് സ്വന്തം ശരീരം, സ്വന്തം ജീവിതം ശ്രദ്ധയോടെ സംരക്ഷിക്കുകയും അതുപയോഗിച്ച് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന തരത്തിൽ ഓരോ നിമിഷവും ജീവിക്കാൻ, ഓരോ ദിവസവും എല്ലാവർക്കും പ്രയോജനമുള്ളവരായി ജീവിക്കാൻ നിങ്ങൾ പഠിക്കുക. അത്രയേ ഉള്ളൂ. പ്രയോജനമില്ലാത്തതായി ഒരു കരിയില പോലുമില്ല, ഒരു മൺപൊടി പോലുമില്ല, ഒരു മനുഷ്യൻ പോലുമില്ല.